ക്രിസ്ത്യതയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം മാറ്റം എന്നൊരു വിഷയമാണ്. ഒരു ഭക്തന് വന്ന മാറ്റം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് ആഗോളവ്യാപകമായി ആൾക്കാർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. There is changes. നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പ്രാഥമികമായിട്ട് സംസാരിക്കാറുള്ളത്. നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ, ആ സഹോദരന് വളരെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യതയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ് മാറ്റം. ഞാൻ നിങ്ങളെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം മാറ്റത്തെക്കുറിച്ചല്ല പറയുന്നത്, വേദപുസ്തകം പുതുസൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. There is a big difference between changes and new creation. ഒരു മാറ്റം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയത്തിലല്ല മാനവരാശി വീണത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു പുതിയ സൃഷ്ടിപ്പിനായിട്ട് നമ്മളെ തന്നെ അർപ്പിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മാറ്റം പല നിലയിൽ സംഭവിക്കാം. ജീവിതത്തിലെ ചിട്ടകൾ കൊണ്ടും മര്യാദകൾ കൊണ്ടും ചില പ്രത്യേക അനുഭവങ്ങൾ കൊണ്ടും ചില പ്രമാണങ്ങൾ തുടർമാനമായി അനുസരിച്ചു വരുന്നതുകൊണ്ടും ഉണ്ടായി വരുന്ന മാറ്റങ്ങളുണ്ട്. രണ്ട്, ദുരന്തങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റമുണ്ട്. മറ്റുള്ളവരുടെ വേർപാടിൽ നിന്നും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. സുനാമി പോലുള്ള ദുരന്തങ്ങൾ വന്നപ്പോൾ ആൾക്കാർക്കുണ്ടായ മാറ്റം, ഏറ്റവും അടുത്തയാളുടെ വേർപാടിൽ നിന്നും ജീവിതത്തിൽ മുന്നോട്ട് ഒരു മാറ്റത്തിൽ, ഒന്നിൽ ഭർത്താവിന്റെ മരണം മുഖാന്തരം ഭാര്യയിൽ ഉണ്ടാകുന്ന മാറ്റം, ഭാര്യയുടെ മരണം മുഖാന്തരം ഭർത്താവ് മദ്യപാനം നിർത്തുന്ന മാറ്റം, ഇങ്ങനെ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഉറ്റവരുടെ വേർപാടുകൾ, ഇവയിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. പിന്നീട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ കാലം കൊണ്ടുവരുന്ന ചില മാറ്റങ്ങളുണ്ട്. കാലം നമുക്ക് തരുന്ന ചില പക്വതകളുണ്ട്, അതിന് ഫലമായിട്ടുണ്ടായ ചില മാറ്റമുണ്ട്. അതും കഴിഞ്ഞ് നാം മുമ്പോട്ട് പോകുമ്പോൾ ചില പ്രസംഗങ്ങൾ, ചില പുസ്തകങ്ങൾ, ചില സാക്ഷ്യങ്ങൾ, അതിലൂടെ നമുക്ക് വന്നിരിക്കുന്ന സ്വഭാവ സംസ്കരണങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നാം പൊതുവെ വിളിക്കുന്നതാണ് മാറ്റം എന്ന് പറയുന്നത്. ഈ മാറ്റം ഒരു അനിവാര്യമാണ് സമൂഹത്തിന്. മാറാതെ നിന്നാൽ ജീവിക്കാൻ പറ്റത്തില്ല സമൂഹത്തിൽ. അതുകൊണ്ട് സമൂഹത്തിന് മാറ്റം ഒരാവശ്യമാണ്. പക്ഷെ ക്രിസ്തീയതയ്ക്കകത്ത് മാറ്റമല്ല ആവശ്യം. ക്രിസ്തീയതയ്ക്കകത്ത് പുതുസൃഷ്ടിയാകുക എന്നതാണ് ആവശ്യം. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒത്തിരി ജനങ്ങൾ കൊണ്ട് സഭ നിറയപ്പെട്ടിരിക്കുമ്പോഴും അവരൊക്കെ ഏതെങ്കിലും നിലയിലുള്ള പ്രത്യേക സംഭവങ്ങൾ കൊണ്ടോ ദുരന്തങ്ങൾ കൊണ്ടോ ഉറ്റവരുടെ വേർപാട് കൊണ്ടോ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ ജീവിതത്തിൽ മാറ്റം വന്നവരായിരിക്കാം. അവരുടെ സ്വഭാവ സംസ്കരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് പുതുസൃഷ്ടിയാകുന്നില്ല എന്നത് നാം ഈ സമയത്ത് തിരിച്ചറിയുന്നതല്ല. ദൈവം എന്നിൽ ആഗ്രഹിക്കുന്നത് ഒരു ചേഞ്ച് അല്ല, ദൈവം എന്നിൽ ആഗ്രഹിക്കുന്നത് ഒരു പുതുക്കമാണ്. മാറാതെ നിന്നാൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു ലോകത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പുറകിലേക്ക് നോക്കി ചിന്തിച്ച ശേഷം ഒരു പശ്ചാത്താപമില്ലാത്ത ആരും തന്നെ ഇല്ല. മുൻപ് നടന്ന സംഭവങ്ങൾ, മുൻപ് നടത്തിയ തീരുമാനങ്ങൾ, മുൻപ് ചെയ്ത പ്രവൃത്തികൾ, മുൻപ് പറഞ്ഞ വാക്കുകൾ, ഇവയെ ഒന്ന് ചിന്തിച്ചാൽ ഒരു പശ്ചാത്താപത്തിലേക്ക് വരാത്ത ആരും തന്നെ ഇല്ല. അപ്പം ഭൂതകാലം മനുഷ്യനെ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടാകാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അതിൽ തെറ്റല്ല. അത് ഒരു പുതുസൃഷ്ടിക്ക് നമ്മുടെ ഹൃദയത്തിൽ തുറവി തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് അതിൽ തന്നെ പുതുസൃഷ്ടിയല്ല, അതൊരു മാറ്റം മാത്രമാണ്. ഇത് സംബന്ധിച്ച് നമുക്ക് വിത്ത് വിതയ്ക്കുന്ന ഉപമിക്കാത്ത രണ്ട് തരത്തിലുള്ള വിത്തുകളുടെ കാര്യം പറയുന്നിടത്ത്, ഒന്ന് പാറസ്ഥലത്ത് വീണ വിത്ത്. പാറസ്ഥലത്ത് വീണ വിത്തും കിളുത്തും, പക്ഷെ അധികം വേര് താഴേക്ക് പോകാൻ കഴിയാഞ്ഞതുകൊണ്ട് ക്ഷണത്തിൽ സൂര്യനിൽ വാടിപ്പോയി. മുള്ളിനിടയിൽ വീണ വിത്തും കിളിർത്തു, പക്ഷേ ജീവിതത്തിന്റെ ഉപജീവന ചിന്തകൾ കൊണ്ടും പണത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടും ഈ ലോകത്തിന്റെ ചിന്തകൾ കൊണ്ടും അത് വാടിപ്പോയി. ഇത് രണ്ടും മാറ്റങ്ങൾ വന്നവരാ, പക്ഷെ പുതുസൃഷ്ടികളല്ല. പുതുസൃഷ്ടിപ്പ് നടന്നത് നല്ല നിലത്ത് വീണ വിത്തില. അതുകൊണ്ട് എന്റെ രോഗം മുഖാന്തരം ഞാൻ മദ്യപാനം നിർത്തുന്നതും എന്റെ മകന്റെ ദുരന്തകരമായ ഒരു അപകടത്തിൽ നിന്നും ഞാൻ ഇനിയും പാപപ്രവൃത്തിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന സ്വഭാവ സംസ്കരണവും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങൾക്ക് അസാധ്യമായി ചെയ്തെടുക്കുന്ന പുതിയ സൃഷ്ടിപ്പും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് ദൈവസഭ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ക്ഷണത്തിൽ നാം വാടിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് ഉപജീവന ചിന്തകൾ വരുമ്പോൾ നാം കേട്ട കാര്യങ്ങളെല്ലാം അങ്ങ് മണ്ണിനടിയിൽ മറച്ചിട്ട പോലെ മറഞ്ഞു പോകുന്നത്? നമുക്ക് കൂടെ കൂടെ വരാറുള്ള മാറ്റങ്ങളുണ്ട്, പക്ഷെ നാം അറിയാത്ത മറ്റൊരു കാര്യമാണ് അടിസ്ഥാന കാരണം. എന്നിൽ ഒരു പുതിയ സൃഷ്ടിപ്പാണ് നടക്കേണ്ടത്. ഹല്ലേലൂയ. ഇത് നാം തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കും, ഇടയ്ക്കിടയ്ക്ക് നാം ക്ഷീണിക്കും, പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആവേശം കൊള്ളും, പുതിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ പുത്തൻ തീരുമാനങ്ങൾ എടുക്കും, എപ്പോഴും സ്വഭാവത്തെ സംശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഹൃദയത്തിൽ അപ്പോഴും അടിസ്ഥാനപരമായി എനിക്ക് വേരുകളില്ലാത്തവനായിട്ട് തുടരേണ്ടി വരുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥ. മനുഷ്യന്റെ വീഴ്ചയിൽ മനുഷ്യന് സ്വയം പരിഹരിക്കാൻ കഴിയാത്ത ഒരു ദ്രവത്വം മനുഷ്യന്റെ ഉള്ളിൽ വന്നു എന്ന് തിരിച്ചറിയാത്ത ഒരാൾക്ക് റാഡിക്കലായ റിപ്പന്റൻസ് സാധ്യമല്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാല് പുളിച്ച് തൈരായിരിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും തൈരിനെ പാലാക്കാൻ പറ്റത്തില്ല. തൈരിനെ നിങ്ങൾക്ക് മോരാക്കിയെടുക്കാം, തൈരിനെ നിങ്ങൾക്ക് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണയെടുക്കാം, പക്ഷെ തൈരിന് ഇനി ഒരിക്കലും അതിന്റെ അന്തസത്തയായ പാലായി മടങ്ങി ചെല്ലാൻ കഴിയത്തില്ല. ഇതാണ് നമ്മുടെ വീഴ്ചയിൽ സംഭവിച്ചത്. നിങ്ങൾ എന്തുമാത്രം ശ്രമിച്ചാലും യു കനോട്ട് ഗോ ബാക്ക് ടു യുവർ ഒറിജിനൽ പ്ലേസ്. നിങ്ങൾ പാലായിരിക്കുന്ന അവസ്ഥ തൈരിനെ ഏത് പ്രോസസ്സിൽ കൂടെ കടത്തിവിട്ടാലും ഇറ്റ് കനോട്ട് ബിക്കം മിൽക്ക്. എന്നതുപോലെ വീണുപോയ മനുഷ്യന് എന്ത് പരിപാടി നടത്തിയാലും, എന്ത് ശുദ്ധീകരണം നടത്തിയാലും, എന്ത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചാലും ഇറ്റ് കനോട്ട് ഗോ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ സംഭവം, അതാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ. അത് തിരിച്ചറിയുമ്പോഴാ, നാഥ ഞാൻ എന്നെ അർപ്പിക്കുന്നു, എന്നാൽ ഇത് കഴിയുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇത് മനുഷ്യരാൽ അസാധ്യം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മാൻ ടു ചേഞ്ച് കർഡ് ടു മിൽക്ക്. മനുഷ്യന് അസാധ്യമാ തൈരിനെ പാലാക്കാൻ. അതാണ് രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ഉത്തരം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മാൻ. മനുഷ്യൻ അസാധ്യമായിരിക്കുന്ന ഈ ദിവ്യ പ്രവൃത്തിക്ക് മുമ്പിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായവസ്ഥയിൽ എന്നെ യീൽഡ് ചെയ്യപ്പെടുമ്പോഴാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വന്ന് ഒരു ദൈവപ്രവൃത്തി നടത്തി നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കിയെടുക്കുന്നത്. അതിന് നിങ്ങളുടെ അസാധ്യതയെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ അസാധ്യതയെ നിങ്ങൾ തിരിച്ചറിയണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മോൻ കല്ലെടുത്ത് അയലോക്കത്തെ വീട്ടിലെ ജനലിന്റെ ചില്ല എറിഞ്ഞു പൊട്ടിച്ചാൽ നിങ്ങൾക്കത് പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ, കാശ് കൊടുത്ത് പരിഹരിക്കാം. പക്ഷെ നിങ്ങളുടെ മോൻ വിഷം കടിച്ച് ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. സോ ലോകത്തിൽ പരിഹാരമുള്ള വിഷയങ്ങളുമുണ്ട്, ഒന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമുണ്ട്. ഇതുപോലെ പരിഹാരമില്ലാത്ത ഒരു വിഷയത്തിന് മുമ്പിൽ, നാഥ എന്റെ അവസ്ഥ ഇതാ, ഞാൻ മരിച്ചവന, ഞാൻ പാപത്തിലും അതിക്രമത്തിലും മരിച്ചവന്, ഞാൻ തൈരായിപ്പോയി, ഞാൻ പുളിച്ചുപോയി, എന്റെ യഥാർത്ഥ അവസ്ഥ പാലായിരുന്നു, എന്നെ അവിടേക്ക് എന്റെ ദൈവത്തിൻ്റെത് മാത്രമാക്കി കൊണ്ടുപോകുവാൻ എനിക്കെന്ത് ചെയ്താലും സാധ്യമല്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സംഭവങ്ങൾ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം, പക്ഷെ എന്നെ ജീവന്റെ പുതുക്കത്തിൽ നടത്താൻ ദൈവത്താലല്ലാതെ സാധ്യമല്ല. ആ ഒരു സറണ്ടറാണ് പ്രിയമുള്ളവരെ റിപ്പന്റൻസ് എന്ന് പറയുന്നത്. ആ റിപ്പന്റൻസിലാണ് നിങ്ങളുടെ മരണം നടക്കുന്നത്. ആ മരണത്തിന് ശേഷം നിങ്ങളിൽ ആരംഭിക്കുന്നതാണ് ജീവന്റെ ഉൽപ്രവാണം, ജീവന്റെ പ്രവൃത്തി. ദിസ് ഹാസ് ടു ഹാപ്പൻ. ഇത് സംഭവിക്കണം. ഈ മുടിയൻ പുത്രൻ നമുക്ക് ഏറ്റവും കൂടുതൽ രക്ഷ സംബന്ധിച്ച് വളരെ നല്ലൊരു ചിത്രം നൽകുന്ന ആളാണ് മുടിയൻ പുത്രൻ. മുടിയൻ പുത്രൻ പലതും ചെയ്തു നോക്കി, പരാജയപ്പെട്ടു പോയി. ദൈവത്തിൽ അകന്നു പോയവൻ എന്ത് ചെയ്താലും അവന് സ്വയം രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണ് ഈ ഉപമ. ഹി ട്രൈഡ് ഹി ലെവൽ ബെസ്റ്റ്. ജോലികൾ മാറി മാറി ചെയ്തു നോക്കി, രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇനി വേണ്ട ആഹാരം വേണ്ടെന്ന് വെക്കാം എന്ന് നോക്കി, എന്നിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ശാപ്പാട് ആഴ്ചയിൽ ഒരു നേരം മാത്രമാക്കാം എന്ന് ശ്രമിച്ചു നോക്കി, എന്നിട്ട് ഇതിന്റെ അകത്ത് നിന്ന് എനിക്കൊരു ഡെലിവറൻസ് ഇല്ല. ഷേവ് ചെയ്യാതെ പിടിച്ചു നിൽക്കാം എന്ന് ശ്രമിച്ചു നോക്കി, എന്നാലും എന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇനിയും പന്നിക്ക് കൊടുക്കുന്ന ആഹാരം കഴിച്ച് ഇതിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാം എന്ന് ശ്രമിച്ചു നോക്കി, അതും ഒരു അടഞ്ഞ വാതിലായി. ആഹാരം വേണ്ടെന്ന് വെച്ചും വസ്ത്രം വേണ്ടെന്ന് വെച്ചും പല്ല് തേക്കാൻ പേസ്റ്റ് വേണ്ടെന്ന് വെച്ചും ഷേവ് ചെയ്യാൻ റേസർ വേണ്ടെന്ന് വെച്ചും തനിക്ക് ചെയ്യാവുന്നിടത്തോളം, ചുരുങ്ങാവുന്നിടത്തോളം, ഇല്ലാതാകാവുന്നിടത്തോളം ഒക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ തനിക്ക് നിൽക്കുന്നിടത്ത് നിന്ന് ഒരണു വീട തന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക്, പാലിലേക്ക് തനിക്ക് പോകാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് വായിക്കുന്നു ഈ ഉപമയിൽ? നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? മുടിയൻ പുത്രൻ എന്ത് ചെയ്താലാണ് അവൻ അവന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നത്? ഹല്ലേലൂയ. അവൻ നിലവിളിച്ചു കാണും, എന്റെ എല്ലാ പദ്ധതികളും ഞാൻ വിടുന്നു, മിനിമം ആഹാരത്തിലേക്ക് മാത്രം ഞാൻ ഒതുങ്ങുന്നു. പക്ഷെ അവനെ അത് രക്ഷിച്ചില്ല. ഇപ്പോൾ മുടിയൻ പുത്രന്റെ ആകത്തുക കുറച്ച് പല്ലും മുടി മാത്രമുള്ളൂ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ, വേറൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് ആ തൈര് പാലായി തീർന്ന ഒരു കഥയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. എപ്പോഴാ തൈര് പാലായി തീർന്നറിയാം? അവൻ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. എന്താ? പിതാവേ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനായിരിക്കാൻ ഞാൻ യോഗ്യനല്ല, എന്നെ വീട്ടിലെ ഒരു വേലക്കാരനെ പോലെ. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുടിയൻപുത്രൻ വീട്ടിലേക്ക് ചെല്ലുന്നത്, അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പറയാൻ മൂന്ന് കാര്യങ്ങൾ കുറഞ്ഞത് കാണാതെ പഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കും. ആത്മാർത്ഥമായിട്ടാണ് അവനത് പഠിച്ചത്. അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. പാപം ചെയ്തു എന്ന ആ കൺഫഷനും അതിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തെ കൺഫഷനുമാണ് അതിന്റെ ഏറ്റവും അതിനെ ബ്യൂട്ടി ഏറ്റവും സുന്ദരമാക്കുന്നത്. രണ്ടാമത്തെ കൺഫഷൻ എന്താണെന്നറിയാവോ? നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആ വാക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ചലഞ്ച് ചെയ്ത വാക്കാണ്. അവിടെയാണ് മുടിയൻ പുത്രൻ തന്റെ മരണം പ്രഖ്യാപിച്ചത്. ഹി ഡിക്ലെയർഡ് ഹിസ് ഡെത്ത് ബൈ കൺഫസിംഗ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. ഞാൻ നിന്റെ മകനല്ല, മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ നിന്റെ മകൻ എന്ന നിലയിൽ ഞാൻ മരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എവിടെയാ തൈര് പാലായി തീരുന്നെന്ന് അറിയാവോ? നിന്റെ ഒന്നുമില്ലായ്മ തിരിച്ചറിയുന്നതിലും. ഇത്ര മഹാനായ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് എന്നാൽ ഒരു മടങ്ങി വരവ് സാധ്യമല്ലെന്ന് അറിഞ്ഞ് സറണ്ടർ ചെയ്യുമ്പോഴും, നാഥ എന്നാൽ അസാധ്യമായ ഇക്കാര്യത്തിന് മുമ്പിൽ എന്നെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചിട്ട് ഞാൻ മരിക്കുന്നു, മരിച്ചവനെ പോലെ ഞാൻ എന്നെ നിനക്ക് തരുന്നു എന്ന് പറയുന്നിടത്താണ് പ്രിയമുള്ളവരെ അസാധ്യമായി തൈരിനെ കർത്താവ് പാലാക്കിയെടുക്കുന്നത്. എന്താണ് മുടിയൻ പുത്രന്റെ കീവേഡ്? പാപമേറ്റു പറയുന്നുണ്ട് ആൾക്കാര്, പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ കർത്താവിലേക്ക് വരുന്നില്ല? ദ പീപ്പിൾ ആർ റെഡി ടു കൺഫസ് ഇൻ, പക്ഷെ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം, ഞാൻ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല, ഞാനിപ്പോൾ മകനല്ല, ഞാൻ മരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പുതുസൃഷ്ടി നടക്കുന്നത് ഈ മരണത്തിൽ നിന്നാണ്. മരണത്തെ കൂടാതെ നിങ്ങൾക്ക് പുതുസൃഷ്ടി നടക്കുകയില്ല. ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ കൊടുക്കുന്ന മാനസാന്തരത്തിന്റെ ഒരു ആത്മാവിൽ അവൻ തന്റെ ഒന്നുമില്ലായ്മ തിരിച്ചറിയുകയും തന്റെ നിലവാരം തിരിച്ചറിയുകയും തന്റെ പരാജയം തിരിച്ചറിയുകയും ദൈവത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിയുന്ന ആ തിരിച്ചറിവിൽ ആ മാനസാന്തരത്തിൽ നടക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തി ഉണ്ട്, അത് നിങ്ങളുടെ മരണമാണ്. When you repent, a death happened. ആ മരണം നടക്കാതെ നിങ്ങൾക്ക് ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ കഴിയത്തില്ല. മൂന്നാമത് അവൻ പറഞ്ഞത് ഞാന് എന്നെ ഒരു കൂലിക്കാരനെ പോലെ, അതവൻ പറഞ്ഞോ? അതവൻ പറഞ്ഞില്ല. അതവൻ പറഞ്ഞില്ല എന്നത് പറഞ്ഞില്ല എന്നുള്ളതല്ല, അതവനെ കൊണ്ട് പറയിപ്പിച്ചില്ല എന്ന് പറയുന്നതാണ് ഉചിതം. ഞാനത് ഇങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു വാക്ക് കർത്താവിന്റെ അടുക്കൽ വരുന്ന ആരും പറയാൻ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ആ ഉപമയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യം. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും എനിക്കിനി ഒരു ജീവിതമില്ല, ഞാൻ മകനല്ല, ഞാൻ മരിച്ചവനാണെന്ന് നിങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നതിലും ദൈവത്തിന് ദുഃഖമില്ല. പക്ഷെ പിതാവിനെ ഏറ്റവും ഹർട്ട് ചെയ്യുന്ന കാര്യം എന്നറിയോ? നീ പിതാവിന്റെ അടുക്കൽ കൂലിക്കാരനെ പോലെ ജീവിക്കുന്നത് പിതാവിന് ഓർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് അവനെ കൊണ്ട് പറയിപ്പിച്ചില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പിതാവിന്റെ സ്നേഹം എന്നിലേക്ക് വന്നപ്പോൾ, പിതാവ് എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ പുതുമനുഷ്യനാക്കി തീർത്തപ്പോൾ പിതാവ് എന്നെ മൂന്നാമത് പറയാനായിട്ട് അനുവദിച്ചില്ല ഒരു കൂലിക്കാരനെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഞാൻ കർത്താവിന്റെ ഒരു കൂലിക്കാരനല്ല പ്രിയമുള്ളവരെ, ഞാൻ കർത്താവിന്റെ മകൻ തന്നെയാണ് എന്നത് ഉറപ്പാ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആരൊക്കെ കർത്താവിനെ സേവിക്കുന്നു അവരാരും കൂലിക്കാരനല്ല. ഒരു പിതാവിന്റെ ഏറ്റവും വലിയ ദുഃഖം സ്വന്തം മകൻ വീട്ടിൽ കൂലിക്കാരനായി ജീവിക്കുന്നതാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മെ ദൈവം കൂലിക്കാരനായി കാണുന്നില്ല, നമ്മെ ദൈവം മക്കളായിട്ടും അവന്റെ അംബാസഡേഴ്സ് ആയിട്ടും കർത്താവ് കാണും. എന്നിട്ട് പിതാവ് പറയും, നീ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ജീവിക്കും. ഒരു മരണം അവന് നടന്നു കഴിഞ്ഞപ്പോൾ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് മാറ്റമല്ല, നമുക്ക് വേണ്ടത് പുതുക്കുക. അതുകൊണ്ടാണ് നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയാകും. നിങ്ങളുടെ ജീവിതത്തിൽ തുടർമാനമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. പത്രവാർത്തകൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കും. ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കും. ആ മാറ്റം ദൈവത്താൽ വരുത്തുന്ന ചില മാറ്റങ്ങളായിരിക്കാം. യെസ്, ചില ബാങ്ക് അത് നഷ്ടത്തിൽ കലാശിച്ച് അടച്ചുപൂട്ടുമെന്നായിരിക്കാം ഒരുവനെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ദൈവത്തിന്റെ വഴി. അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ ആ മാറ്റം എന്നിൽ വരുത്തേണ്ട പ്രവൃത്തി എന്നാണെന്നറിയോ? എന്നെ കൊല്ലുക, എന്നെ മരിപ്പിക്കുക. എനിക്കിതിൽ നിന്ന് രക്ഷയില്ല. ദൈവത്തെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, പെസഹായിക്ക് മുമ്പ് 10 അത്ഭുതങ്ങൾ ഇസ്രായേലിൽ നടന്നു. ഈ അത്ഭുതത്തോടെ അവരെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ അത്ഭുതം കൊണ്ട് അവർക്ക് കുറെ നാൾ ജീവിക്കാൻ പറ്റും. പക്ഷേ കണ്ടു നിൽക്കുന്നവർക്കും കേട്ടവർക്കും ബോഷത്വം എന്ന് തോന്നുന്ന ഒരു പെസഹായുടെ മരണം നടന്നപ്പോഴാണ് ജീവൻ വ്യാപരിച്ചത് ജനത്തിന്. പെസഹ ഒരു ബോഷത്വം. നിങ്ങൾ ആരോട് പറഞ്ഞാലും പെസഹ ഒരു ബോഷത്വം. കാരണം ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയിട്ട് അതിനകത്ത് നിൽക്കുന്നവരെല്ലാം ജീവിക്കുമെന്നും അതിന്റെ പുറത്ത് ചാടുന്നവരെല്ലാം മരിക്കുമെന്നും ഒക്കെ പറയുന്നത് ഒരു ബോഷത്വകരമായ കാര്യമാണ്. പെസഹ എന്നെ സംബന്ധിച്ച് ബുദ്ധിയിൽ ഒരു ബോഷത്വം. ക്രൂശോ? ക്രൂശ് ഒരു ബോഷത്വം. ക്രൂശന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വം. പക്ഷെ ഈ ബോഷത്വത്തിലൂടെ കടന്നു പോകുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? എന്തുണ്ടാകുന്നത്? ജീവൻ വ്യാപരിക്കുന്നത്. 10 ബാധകളുടെ അത്ഭുതങ്ങൾ ആ അത്ഭുതത്തോടെ അവരെ ഇറക്കിവിട്ടാൽ അവർക്ക് കുറെ മാറ്റങ്ങൾ സംഭവിച്ച് മുന്നോട്ട് പോയെന്നിരിക്കാം. പക്ഷെ പെസഹ ആകുന്ന മരണത്തിലൂടെയാണ് അവരെ കാത്തു നിൽക്കുന്ന ജീവൻ ഉണ്ടായിരുന്നത്. വീണ്ടെടുപ്പിന്റെ രഹസ്യം മരണത്തിലാണ് വെച്ചിരിക്കുന്നത്. വീണ്ടെടുപ്പിന്റെ രഹസ്യം ഡെത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. വീണ്ടെടുപ്പിന്റെ രഹസ്യം പെസഹായിക്കാത്ത വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ രഹസ്യവും നിങ്ങളുടെ മരണത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ യേശു പറഞ്ഞത്, ഗോതമ്പുമണി നിലത്ത് വീണ് മരിക്കുന്നില്ല എങ്കിൽ അത് ഫലം കായ്ക്കത്തില്ല. നിങ്ങളുടെ വീണ്ടെടുപ്പ്, നിങ്ങളുടെ ഫലം കായ്ക്കൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ച നിങ്ങളുടെ മരണത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. ലോർഡ്, എന്നാൽ ഇത് അസാധ്യം, എന്നെ സഹായിക്കണമേ. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് പുതുസൃഷ്ടി നടക്കുന്നത്. ഞാനിത് വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിലുള്ള പുതുസൃഷ്ടി മാത്രമല്ല പറയുന്നത്. ഇൻ എവരി മോമെന്റ്, എവരി ഡേ ലൈഫ്, നമുക്ക് ഈ നിലയിലുള്ള ഒരു പുതിയ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നടന്നിരിക്കും. നിങ്ങൾക്ക് 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ ഒരു വാക്യം വായിച്ചാൽ ഈ ഭാഗം കുറെ കൂടെ നമുക്ക് ക്ലിയർ ആവും. ഒന്ന് കൊരിന്ത്യർ 6:16 അതിന്റെ 16-17 വാക്യം.
വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവിൻ.
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം 17 വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വന്ന് നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവും ഏകാത്മാവും ആത്മാവായി തീരുന്ന ആ പുതു സൃഷ്ടി, ബീജവും അണ്ഡവും കൂടെ ചേർന്ന ശേഷം അതൊരു ഭ്രൂണമായി ഒന്നായിരിക്കുകയും അതിനെ വേർപിരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അത് മാറുകയും ചെയ്തതുപോലെ, ദൈവത്തിന്റെ കെടാത്ത ബീജം, ജീവനുള്ള ബീജം ആകുന്ന വചനം നിങ്ങളുടെ ആത്മാവിൽ വന്ന് നിങ്ങളുടെ ആത്മാവും ദൈവത്തിന്റെ കെടാത്ത ബീജവും കൂടെ ചേർന്ന് ഒരു പുതുസൃഷ്ടിയാകുന്ന ഒരു ഭ്രൂണം ഉണ്ടായി. ആ ഭ്രൂണമാണ് പുതുസൃഷ്ടി. ആ പുതുസൃഷ്ടിക്ക് ആത്മീയമായി ദാഹിക്കാൻ കഴിയത്തുള്ളൂ. ആ പുതുസൃഷ്ടിക്ക് പ്രാർത്ഥിക്കാനുള്ള വാഞ്ച ഉണ്ടാകത്തുള്ളൂ. ആ പുതുസൃഷ്ടിപ്പിലെ സുവിശേഷം പറയാനുള്ള ദാഹം ഉണ്ടാകത്തുള്ളൂ. ആ പുതുസൃഷ്ടിപ്പിലെ തമ്മിൽ തമ്മിൽ ക്ഷമിക്കാനുള്ള ദാഹം ഉണ്ടാകത്തുള്ളൂ. ആ പുതുസൃഷ്ടിപ്പ് നടക്കാതിരിക്കുമ്പോൾ എനിക്ക് ദാഹം ഉണ്ടാകുന്നില്ല. ദിസ് ഹാസ് ടു ഹാപ്പൻ. നിങ്ങൾ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ തുടർമാനമായി ഈ ഒരു പ്രവൃത്തി നമ്മളിൽ നടക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ത്രൂ ദ വേർഡ് എന്നിൽ നടക്കേണ്ട ഒരു 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 സങ്കലനമുണ്ട്. അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ഭ്രൂണം, ആ പുതുസൃഷ്ടി, ആ പുതുസൃഷ്ടി പ്രിയമുള്ളവര്, അത് പരിശുദ്ധാത്മാവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിച്ചാൽ എന്നാ ബ്രദർ ജനിച്ചെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാവും? അറിയത്തില്ല. നിങ്ങളൊരു ഭ്രൂണമായ അമ്മയുടെ വയറ്റിൽ ആ ആ ഉണ്ടായ നിമിഷമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജനനത്തിന്റെ ആരംഭം. ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ ശക്തിക്കും നിങ്ങളുടെ ചിന്തയ്ക്കും അതീതമായിട്ട് കെടുന്ന ബീജത്താലെ കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ തന്റെ വചനം നിങ്ങളുടെ ആത്മാവിലേക്ക് ചേർത്തിട്ട് അവനോട് ഒറ്റ ആത്മാവാക്കി തീർത്തു. ഇന്ന് നിങ്ങളുടെ പുതുസൃഷ്ടിയിൽ നടന്നത് നിങ്ങൾ തിരിച്ചറിയണം. അവനോട് ചേരുന്നവരെല്ലാം അവനോട് ഏക ആത്മാവായിരിക്കുന്നു. ആ ആത്മാവിൽ മാത്രമേ ആത്മീയ ദാഹം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് ചില ദിവസങ്ങൾ ചില കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ചെയ്യും, പക്ഷേ അഭിരുചികൾ പെട്ടെന്ന് മാറി മാറും, അഭിലാഷങ്ങൾ പെട്ടെന്ന് മാറി മാറും, ടേസ്റ്റുകൾ പെട്ടെന്ന് മാറി മറിയും. എഫേസ്യ ലേഖനത്തിലാണെന്ന് വായിക്കണം, നമ്മൾ വായിക്കുന്നുണ്ട്. മുമ്പോ നിങ്ങൾ ഇരുളിലായിരുന്നു. അല്ല, ഞാൻ അങ്ങനെയായിരുന്നു പണ്ട് വായിച്ചോണ്ടിരുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ആ ശരിക്കും പറഞ്ഞ ആദ്യമായിട്ട് അതങ്ങനെ വായിക്കുന്നു. മുമ്പോ നിങ്ങൾ ഇരുളായിരുന്നു എന്നാ വായിക്കുന്നു. നിങ്ങൾ ഇരുളിലായിരുന്നു എന്നല്ല, നിങ്ങൾ ഇരുളായിരുന്നു, നിങ്ങൾ തന്നെ ഇരുളായിരുന്നു. സ്വയം ഇരുളായിരുന്നവൻ എങ്ങനെ പ്രകാശിക്കാൻ കഴിയും? ഞാൻ എങ്ങനെ ചോദിക്കട്ടെ, മുടിയൻപുത്രൻ എല്ലാം നശിപ്പിച്ച് എല്ലാം നഷ്ടമായ ശേഷം മുന്നോട്ടൊരു വാതിലും ഇല്ലാതിരുന്നപ്പോൾ ഒരു ചർച്ചയ്ക്ക് അപ്പനെ വിളിച്ചു എന്ന് വിചാരിക്കുക. അപ്പനുമായൊരു ഡിസ്കഷൻ, ഇതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാവുക. ഒരു സംവാദത്തിലൂടെ, ഒരു ചർച്ചയിലൂടെ എന്റെ ജീവിതത്തിന് മുന്നോട്ട് ഒരു പരിഹാരം ഉണ്ടാവുക. പ്രിയമുള്ളവരെ, ഇന്ന് ഇതാ നടക്കുന്ന മുഴുവനും. കുരിശിന് മുമ്പിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെ ആരെയാ കാണുന്നറിയോ? ക്രൂശിതനായ യേശു. അവിടെ നിന്ന് ഭക്തന്മാരെല്ലാം കണ്ണുനീരൊഴുക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുവേ നീ എനിക്കായി മരിച്ചു. പക്ഷെ വളരെ കുറച്ച് ഭക്തന്മാര് മാത്രം പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ യേശുവേ ഞാനും നിന്നോടുകൂടെ മരിച്ചല്ലോ. ഞാൻ യേശുവിനോടൊപ്പം മരിച്ചു എന്നുള്ളത് ചിലർക്ക് ഇപ്പോഴും ചർച്ചാ വിഷയം മാത്രമായിരിക്കുക. ദേ ആർ സ്റ്റിൽ ഡിസ്കസിങ്. ഒരു ചർച്ച കൊണ്ടല്ല ഇത് പരിഹരിക്കപ്പെടേണ്ടത്, ഒരു പഠനം കൊണ്ടല്ല ഈ കാര്യം നടക്കേണ്ടത്, മാറി മാറി വരുന്ന ചില ഡിസ്കഷൻസ് കൊണ്ടല്ല ഇത് പരിഹരിക്കപ്പെടേണ്ടത്. ഇതിന്റെ അകത്ത് അപ്പനുമായിട്ട് ഒരു ചർച്ചയില്ല. ഇതിന്റെ അകത്ത് ഒറ്റ കാര്യമുള്ള അപ്പന്റെ മുമ്പിൽ പറയണം, അപ്പ നിന്റെ മകനല്ല ഞാൻ, ഞാൻ മരിച്ചിരിക്കുന്നു. യെസ് പ്രിയമുള്ളവരെ, മരണത്തിൽ നിന്ന് മുതിർന്നു വരുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ബാക്കിയെല്ലാം മാറ്റമായിട്ട് മാറും. ഈ രണ്ടു തരം ജീവിതമുണ്ട്, രണ്ടും മരണത്തിൽ നിന്നാണ്. ഞാൻ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എനിക്കൊന്ന് 2-3 മാസം മുമ്പ് ഒന്ന് വായിക്കാമോ, എഫേസ്യ ലേഖനം ഇതിന്റെ 2-ാമത്തെ.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, ഒരല്പം ശ്രദ്ധിക്കുക. 2-ാം അധ്യായം 1-ാം വാക്യം ആദ്യം പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു. അതിനുശേഷം പറയുന്നത്, നാം ഇതിനു മുമ്പ് ചിന്തിച്ചതാ, അതിനുശേഷം പറയുന്നത് അവർ ജീവിച്ച ജീവിത രീതിയെ കുറിച്ചാണ്. എന്താണ് അവരുടെ ജീവിത രീതി? ഈ ലോകത്തിന്റെ കാലഗതി, ആകാശത്തിന്റെ അധികാരം, അനുസരണക്കേടിന് മക്കളെ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു, ജഡമോഹങ്ങളിൽ ജീവിച്ചു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് കോപത്തിന്റെ മക്കളായി ജീവിച്ചു. അപ്പോൾ നാം ഇത് ചിന്തിച്ചതിനു മുമ്പ് നമ്മൾ ഇത് ഇങ്ങനെയായിരുന്നു ചിന്തിച്ചത്, ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു എന്ന് പറഞ്ഞിട്ട് ജീവിച്ചു എന്നാ പറയുന്നു. ഫസ്റ്റ് തിരുവചനം പറയുന്നത് നിങ്ങൾ മരിച്ചു എന്നിട്ട് പറയുന്നത് അവരുടെ ഒരു ജീവിത സമ്പ്രദായത്തെ കുറിച്ച്, അതിക്രമങ്ങളാൽ പാപങ്ങളാൽ പിന്നെ ഈ ലോകത്തിന്റെ കാലഗതികളാൽ അനുസരണം കേട്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ. അപ്പൊ മരണം എന്ന് പറഞ്ഞിട്ട് ജീവനാ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ ഭൂമിയിലെ ജീവിതം മരണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ജീവിത സംസ്കാരമാണ്. ഡെത്തിന് ഒരു ജീവൻ കൊടുക്കാൻ കഴിയും, ഡെത്തിന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവിതം, അതാ നിങ്ങൾ ഈ കാണുന്ന ലോകത്തിലുള്ള മനുഷ്യരുടെ മുഴുവൻ ജീവിതവും. ഇറ്റ്സ് കംസ് ഫ്രം ദ ഡെത്ത്. അതിക്രമങ്ങളാൽ മരിച്ചു എന്ന് പറഞ്ഞ ശേഷം ജീവിച്ചു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മരണത്തിന് മരിച്ചതിൽ നിന്നും മരണത്തിൽ നിന്നും ആവിർഭവിക്കുന്ന ഒരു ജീവിതമുണ്ട് പ്രിയമുള്ളവരെ, അതാ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചുള്ള ജീവിതം. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചുള്ള ജീവിതത്തിന് പറയുന്നത് മരണത്തിൽ നിന്ന് ഉത്ഭവിച്ച ജീവിതം. ഈ ആകാശത്തിലെ അധികാരത്തിനനുസരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ഉത്ഭവിച്ച ജീവിതം. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കാൻ ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ഉതിർന്ന ജീവിതം. നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് കൂട്ടരാണ് ഭൂമിയിലുള്ളത്. ഒരു കൂട്ടർ ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയി മരിച്ചിട്ട് ആ മരണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ആ മരണം നൽകുന്ന ഒരു ജീവിതമുണ്ട്, മരണം നൽകുന്ന ഒരു ഫിലോസഫിയുണ്ട്, മരണം നൽകുന്ന ഒരു 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 ജീവിത ചക്രമുണ്ട്. ആ ജീവിത ചക്രത്തിലാണ് ജീവിക്കുന്നത്, അവരുടെ സോഴ്സ് ഡെത്ത. മറ്റൊരു കൂട്ടരുണ്ട്, യേശുവിനോടൊപ്പം മരിച്ചവർ, അവരും മരണത്തിൽ നിന്നാണ് ജീവിതം ഉതിർന്നു വന്നിരിക്കുന്നത്. അവരുടെ ജീവിതം എങ്ങനെയാ? യേശുവിനോടൊപ്പം അവര് ക്രൂശിൽ മരിച്ചിരിക്കുന്നു, ആ മരണത്തിൽ നിന്നും അവർ ജീവന്റെ പുതുക്കത്തിലേക്ക് വന്നിരിക്കുന്നു. സോ ദർ ഇസ് ടു ലൈഫ്. ഈ രണ്ട് ജീവിതവും മരണത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അതിക്രമങ്ങളാൽ മരിച്ചിരിക്കുന്ന ആ മരണത്തിൽ നിന്നും ആവിർഭവിക്കുന്ന ഒരു ജീവിതം. രണ്ടാമത്തത്, യേശുവിനോടൊപ്പം ക്രൂശിൽ മരിച്ചിട്ട് ആ മരണത്തിൽ നിന്നും ആവിർഭവിക്കുന്ന ഒരു ജീവിതം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന്റെ മരണം ഇതാണ് അതിന്റെ പ്രസക്തി. ഞാൻ എന്റെ പാപത്തിൽ മരിക്കുമ്പോഴും എനിക്കൊരു ജീവിതമുണ്ട്, കാലഗതിയുണ്ട്, ട്രെൻഡുണ്ട്, എനിക്കിപ്പോഴും ജീവിക്കാൻ കഴിയും. എന്റേതായ കണ്ടുപിടുത്തങ്ങൾ നടക്കും. നാം അതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടല്ലോ, കയ്യിൻ പാപം ചെയ്തു, പക്ഷെ അവൻ പോയി കണ്ടുപിടിച്ചു, പട്ടണം പണിതു. കാലഗതികളുണ്ട്, ഈ കാലഗതത്തിനനുസരിച്ച് അവർക്ക് നടക്കാം. There is life, but this life is come out from the death. അങ്ങനെ ഒരു മരണത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ജീവിതം ജീവിച്ച നമ്മളെ കൃപയാൽ യേശുവിന്റെ മരണത്തോട് ചേർത്തൊട്ടിച്ചിട്ട് അവന്റെ മരണത്തിൽ നമ്മുടെ മരണത്തെ പങ്കാളിയാക്കി തീർത്തിട്ട് ആ മരണത്തിൽ നിന്നും എനിക്കൊരു പുതുജീവൻ ദൈവം തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു കുരിശിൽ എന്താ ചെയ്യുന്ന അറിയാവോ? ഈ ഇരിക്കുന്ന മുഴുവനും പേരുടെയും മരണം യേശു വിലയ്ക്ക് വാങ്ങി. മരണം വിലയ്ക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പറമ്പ് വിലയ്ക്ക് വാങ്ങാം, നിങ്ങളുടെ വണ്ടി വിലയ്ക്ക് വാങ്ങാം, നിങ്ങളുടെ ബിസിനസ് വിലയ്ക്ക് വാങ്ങാം, നിങ്ങളുടെ സ്ഥാപനങ്ങൾ വിലയ്ക്ക് വാങ്ങാം, പക്ഷെ നിങ്ങളുടെ മരണം എനിക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയത്തില്ല. ക്രൂശ് എന്താണ് കാണിച്ചത് പ്രിയമുള്ളവരെ? ഈ ഭൂമിയിൽ ജനിക്കുന്നവരുടെയും ജനിക്കാനിരിക്കുന്നവരുടെയും മുഴുവനും മരണം യേശു വില കൊടുത്ത് വാങ്ങിച്ചു. ഡെത്താണ് അവൻ പർച്ചേസ് ചെയ്ത്. നിങ്ങളുടെ മരണം അവൻ വില കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് നിങ്ങളുടെ മുഴുവനും മരണവും തന്നിൽ അവൻ ഏറ്റെടുത്തു. അവന്റെ മരണത്തിൽ നിങ്ങളുടെ മരണത്തെയും കൂടെ പങ്കാളിയാക്കി തീർത്തു. ആ മരണത്തിൽ നിന്നാണ് ഇപ്പോൾ എനിക്കൊരു ജീവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ കോതമ്പ് മണി നിലത്ത് വീണിച്ചാകാതെ യേശുവിനോടൊപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള എന്റെ മെന്റൽ എക്സർസൈസ് അല്ല, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തരുന്ന ബോധ്യത്തിൽ നിന്നും ദിനം പ്രതി ഞാൻ മരണത്തിനായി എന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്നിൽ നിന്നൊരു ജീവൻ വ്യാപരിക്കും. ഈ പുതുസൃഷ്ടി അനിവാര്യമാ പ്രിയമുള്ളവർ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ, പ്രതികൂലങ്ങളോട് നമുക്ക് പോരാടാൻ കഴിയത്തുള്ളൂ, നിരന്തരമായ ആത്മീയ ദാഹം നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ, നിരന്തരമായി നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ നിരന്തരമായിട്ട് വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മാറ്റത്തിന് വിധേയപ്പെട്ട മനുഷ്യനാണോ പുതുസൃഷ്ടി വിധേയപ്പെട്ട ഒരു മനുഷ്യനാണ്? ഈ മർക്കോസിന്റെ സുവിശേഷത്തിലെ ആൾക്കാർക്ക് ഒത്തിരി സംശയം ഉളവാക്കുന്നൊരു ഒരു സംഭവമുണ്ട്. യേശു പറഞ്ഞ ഒരു 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 വാക്കാണ് മർക്കോസ് 4:4.
അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു.
യെസ്, പുറത്തുള്ളവർക്ക് സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അടുത്ത വാക്യം നമുക്കൊരല്പം മനസ്സിലാകാത്ത വാക്യാണ്.
അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും.
ശ്രദ്ധിക്കുക, യേശു പ്രത്യക്ഷത്തിൽ വളരെ അനീതിയുള്ളൊരു കാര്യം പറഞ്ഞു വരുന്ന പോലെ തോന്നി. യേശുവെ, നീ ഞങ്ങൾക്ക് ഈ മർമ്മം എന്തുകൊണ്ട് വെളിപ്പെടുത്തി തരുന്നു? പുറത്തുള്ളവർക്കോ നീ ആ ഉപമ അങ്ങ് പറഞ്ഞു, പക്ഷെ അവർക്ക് നീ ഇത് വെളിപ്പെടുത്തി കൊടുത്തില്ല. വൈ യു ഡിഡ് നോട്ട് ഇന്റർപ്രറ്റ് യുവർ പാരബിൾ. നീ ഞങ്ങളോട് ഇത് വെളിപ്പെടുത്തി തരുന്നല്ലോ, അതായിരുന്നു അവരുടെ ചോദ്യം. അപ്പൊ യേശുവിന്റെ മറുപടി വളരെ അനീതിയുള്ളൊരു മറുപടി ആയിട്ട് നമുക്ക് തോന്നുന്ന മറുപടിയാ. ഈ പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെ കൂടാതെ പുറത്ത് ഈ എന്റെ പ്രസംഗം കേൾക്കുന്നവർ, ഇവന്മാരും മനം തിരിയാതെയും ഇവന്മാരോട് ഞാൻ ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരത്തക്കവണ്ണം ഞാൻ അവരെ എന്ത് ചെയ്തിരിക്കുക? കഠിനപ്പെടുത്തിയിരിക്കുക. ഈ വാക്യം വായിക്കുന്ന ആൾക്കാർ സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, അങ്ങനെ കർത്താവ് ഈ ചിലരെ മനം തിരിയാതെയും ചിലർ ക്ഷമിക്കാതെ ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്നത്? പ്രിയുള്ളവർ, ഈ വാക്യം ഒരു പരമാർത്ഥതയെ കാണിക്കുന്ന വാക്യാ. ഇത് എന്റെയും നിങ്ങളുടെ ഒരു ഓണസ്റ്റിയെ കാണിക്കുന്ന ഒരു വാക്യമാണ്. പുറത്തുള്ളവർക്ക് ഞാനിത് ഉപമകളായി സംസാരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ തിരുവചനം പറയുമ്പോൾ ഞാൻ ഈ ദൈവത്തിന്റെ വചനം, ബൈബിൾ പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിലും ജീവൻ പ്രായപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തിക്ക് മുന്നിൽ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തിയെ അവർ സ്വയം തടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെയും അവർക്കറിയാമെങ്കിലും തങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് അവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ തങ്ങളുടെ ഹൃദയത്തിന്റെ ഇച്ഛ കൊണ്ട് അവർ തടുക്കുന്നു. അങ്ങനെ തടുക്കുന്ന അവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവരെ സംബന്ധിച്ച് എന്റെ വചനം, കാരണം കർത്താവിന് അവരെ അറിയാം. അവർ എത്ര വചനം കേട്ടാലും മനം തിരിയാതെ വണ്ണം അവർക്കിത് ഉപമകളാണ്. കാരണം അവർക്ക് ദൈവവചനത്തോടൊരു പരമാർത്ഥത ഉണ്ടായിട്ടില്ല, ദൈവത്തിന്റെ സത്യത്തോടൊരു ഓണസ്റ്റി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പുതുസൃഷ്ടികൾ അവരുടെ ഉള്ളിൽ നടക്കുന്നില്ല. നൗ ഞാൻ ഈ സഭയോട് ചോദിക്കട്ടെ, തിരുവചനം കേട്ടിട്ടും തുടർമാനമായ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനം തിരിയാതിരിക്കത്തക്കവണ്ണം ആ പ്രസംഗങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ കേട്ടു പോകുന്നുവെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പരമാർത്ഥതയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഉപമയായിട്ടിരിക്കുന്നത്. ഈ വചനങ്ങൾ ഇറ്റ് പ്രൂവ്സ്, ഇത് തെളിയിക്കുന്നത് എന്റെ പരമാർത്ഥതയില്ലായ്മയാണ്. തെറ്റിപ്പോകരുത്. ഈ പുൽപ്പിട്ടിൽ നിന്ന് നൂറുകണക്കിന് തിരുവചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടു നിങ്ങൾക്ക് ഈ വചനങ്ങൾക്ക് മുമ്പിൽ ആഴമായൊരു രൂപാന്തരത്തിലേക്ക് വരാൻ കഴിയാത്തതിന്റെ ഒരു കാര്യം, ഇറ്റ് ഷോസ് ഇത് നിങ്ങളുടെ പരമാർത്ഥതയില്ലായ്മയാണ് പ്രൂവ് ചെയ്യുന്നത്. അതാണ് ഈ വാക്യം കാണിക്കുന്നത്. താൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് തിരിഞ്ഞു അവർക്ക് ഈ ഉപമ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ ഉപമ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവരോട് പറയുകയാണ്, യെസ് ഐ നോ, നിങ്ങൾക്ക് നിങ്ങളുടെ പരമാർത്ഥതയെ ഞാൻ അറിയുന്നു. ഈ വചനത്തോടുള്ള ബന്ധം പ്രിയമുള്ളവരെ, ഒരേ സീറ്റിൽ ഒരേ ഫാനിന്റെ കീഴിൽ ഒരേ സമയത്ത് ഒരുപോലെ ദൈവവചനം കേൾക്കുമ്പോഴും ചിലർ ആ വചനത്തിന് മുമ്പിൽ തുറക്കപ്പെടുന്നു. നാളുകളായി അതേ വചനം കേട്ടിട്ടും അവർക്ക് കർത്താവ് ഈ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെ ഇരിക്കത്തക്ക വണ്ണം, അവർ കണ്ടിട്ടും അറിയാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും സംഗതി വരത്തക്ക വണ്ണം അവർക്ക് ഈ വചനങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം ഈ വചനത്തിൽ ശക്തിയുണ്ടെന്ന്, പക്ഷെ ജീവൻ പ്രായപ്പോ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങളുടെ മനസ്സില്ലായ്മയുടെ പരമാർത്ഥത ഇല്ലായ്മ പ്രൂവ് ചെയ്യപ്പെടും. ആൻഡ് വെൻ യു ഗോ ടു ഹെൽ, നിങ്ങളുടെ പരമാർത്ഥത ഇല്ലായ്മ തെളിയിക്കപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനത്തെ നിങ്ങളുടെ ഭയത്തിന് പറയുകയല്ല. ലെറ്റ് അസ് ഹാവ് ഓണസ്റ്റി. ദൈവത്തോട് പരമാർത്ഥതയുള്ളവരായിരിക്കുക, ദൈവവചനത്തോട് പരമാർത്ഥതയുള്ളവരായിരിക്കുക. ദൈവത്തോട് പറയുക, ലോർഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മീ. ആ പരമാർത്ഥതയുള്ളവന് ആ വചനം വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ടാണ് നമുക്കോ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മുടെ കാര്യം ഒരു കൂട്ടം ജനത്തെ കുറിച്ച് പറയാം, നമുക്കോ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ ഒരു കാര്യം പുതുസൃഷ്ടിയോടുള്ള ബന്ധത്തിൽ വളരെ അത്യാവശ്യം. ഒന്ന് റിപ്പന്റൻസ്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ മരണം. രണ്ട് ഓണസ്റ്റി. ഈ രണ്ട് കാര്യം തുടർമാനമാണ്. അതുകൊണ്ടാണ് ഉറച്ച നിലവിളിയോടും, സി ഞാൻ നിങ്ങളോട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഞാനും അവനോടൊപ്പം മരിച്ചു എന്ന് എണ്ണുവി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാച്ച്മെനിയൊക്കെ അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതി തന്നെ റെക്കണിങ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കണം, എങ്ങനെ നിങ്ങൾ എണ്ണാൻ പോകുന്നത്? ഇറ്റ്സ് എ മെന്റൽ എക്സർസൈസ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ യേശുവിനോടൊപ്പം മരിച്ചിരിക്കുന്നു എണ്ണുക? നോ നോ നോ, ബൈബിൾ ഒരിക്കലും നിങ്ങളെ മനഃശാസ്ത്രപരമായി മെന്റൽ എക്സർസൈസിൽ വിധേയപ്പെടുത്തത്തില്ല. നിങ്ങൾക്ക് 2 × 2 = 4 എന്ന് വേണമെങ്കിൽ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ കാണാതെ പഠിക്കുന്ന ഒരു മെന്റൽ എക്സർസൈസ് അല്ല ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്നത്. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നടത്തുന്ന ഒരു പ്രവൃത്തിയാണ്. കേവലം മെന്റൽ എക്സർസൈസ് കൊണ്ട് ഞാൻ മരിച്ചു എന്ന് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ അകത്ത് ഒരു ഉറച്ച നിലവിളിയും ഒരു കണ്ണുനീരും ഒരു പരമാർത്ഥതയും ഉണ്ടായിരിക്കണം. There is a cry. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ആന്തരികമായ കരച്ചിലുണ്ടായിരിക്കണം. ആ കരച്ചിലാണ് നിങ്ങളുടെ മരണം. ആ മരണത്തിലാണ് നിങ്ങളുടെ മരണത്തെ കർത്താവ് കാണിച്ചു തരുന്നത്. അവനാണ് റെക്കൺ ചെയ്യുന്നത്, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അല്ലാതെ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇന്ന് യേശുവിനോടൊപ്പം മരിച്ചു 25 പ്രാവശ്യം മെന്റലി പറഞ്ഞാൽ ഹി വിൽ നോട്ട്. അവൻ പ്രാക്ടിക്കലി അവൻ ഫെയിൽ ആവും. ദിസ് ഇസ് ദ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്. അതിന് നിങ്ങൾ യീൽഡ് ചെയ്യപ്പെടാൻ നിങ്ങളുടെ ഓണസ്റ്റി പ്രധാനമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനം തിരിയാതിരിക്കേണ്ടതിന് ഈ പ്രസംഗം എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് ഉപമ പോലെ ഇരിക്കും. ഇതിന്റെ അകത്ത് ഓണസ്റ്റ് ആയിരിക്കുന്നവർക്ക് അവൻ പൊരുൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ബി ഓണസ്റ്റ്. നിങ്ങളുടെ മരണത്തിന്റെ അകത്ത് മാത്രമാണ് നിങ്ങളുടെ വീണ്ടെടുപ്പിരിക്കുന്നത് തിരിച്ചറിയപ്പെടുള്ളവർ. അവിടെയാണ് യെസ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഫോർ മീ. ഈ തൈരാകുന്ന ഞാൻ എന്തെല്ലാം രൂപഭേദങ്ങൾ വന്നാലും, ഈ തൈരിന് മോരാകാൻ കഴിയും, ഈ തൈരിന് പ്രൈം മിനിസ്റ്റർ ആകാൻ കഴിയും, ഈ തൈരിന് പി എച്ച് ഡി ഉള്ളവനാകാൻ കഴിയും, ഈ തൈരിന് സുവിശേഷകനാകാൻ കഴിയും, ഈ തൈരിന് ലോകത്തെ മുഴുവനും കീഴടക്കുന്ന രാജാവാകാൻ കഴിയും. ഇറ്റ് ക്യാൻ ടേക്ക് എനി ഫോം, ബട്ട് ഒരു ഫോം മാത്രം ഈ തൈരിന് എടുക്കാൻ കഴിയത്തില്ല. ഇറ്റ് കനോട്ട് ഗോ ബാക്ക് ടു മിൽക്ക്. ദാറ്റ് ഇസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആ ദിവ്യപ്രവൃത്തി നടന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതുസൃഷ്ടിപ്പിന് പകരമല്ല മാറ്റങ്ങൾ. ദൈവത്തോട് നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ദൈവത്തോട് പറ, കർത്താവെ എന്നെ പുതുക്കുക. സഹോദരൻ ഇവിടെ പാടിയപ്പോൾ ഒരു പാട്ട് പാടിയല്ലോ, മനസ്സ് ഒരുക്കുന്ന ഒരു പുതുക്കത്തിനായി, ഒരു പുതുക്കം, എ ന്യൂ എർന്യൂവൽ. അതുകൊണ്ടാ പുതുക്കം പ്രാപിക്കേണ്ടതിന് പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും പുതുക്കം വേദോസത്തിലെല്ലാം പുതുക്കം എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുതിയ പിണ്ടമാകേണ്ടതിന് അവനിൽ നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു. വീണ്ടും ജനിക്കുക, ഒരു പുതിയ ജനനം. അവൻ അവർക്കൊരു പുതിയ പാട്ട് കൊടുത്തു, പുതിയ ആകാശം പുതിയ ഭൂമി. അവർ പുതുഭാഷകളിൽ സംസാരിക്കുന്നു. വേദപുസ്തകത്തിലെല്ലാം ന്യൂ എന്ന വാക്കുകൊണ്ടാണ് നമ്മളിൽ വന്ന ദൈവപ്രവൃത്തി അഡ്രസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മതം നമ്മളിലെ ദൈവപ്രവൃത്തി അഡ്രസ് ചെയ്തിരിക്കുന്നത് മാറ്റം എന്ന വാക്കുകൊണ്ട്. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ യേശു പറയുന്നൊരു വാക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം. ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ദ വേർഡ് യു ഹിയർ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ ഈ അന്ത്യകാലത്ത് തിരിച്ചറിയണം. അതിന്റെ 63 മുതലുള്ള വാക്യങ്ങൾ
നിങ്ങൾ കണ്ടാലോ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു.
ജീവിപ്പിക്കുന്നത്
ആത്മാവാകുന്നു.
പ്രിയമുള്ളവരെ, ജീവിപ്പിക്കുന്നത് ആത്മാവ് മാത്രമാ. ചർച്ചയിലൂടെ പരിഹരിക്കാം, ഡിസ്കഷനിലൂടെ കുറെ കാര്യങ്ങളില്ലാത്ത, ബട്ട് ലൈഫ് കംസ് ഓൺലി ത്രൂ ദ സ്പിരിറ്റ്. ഇത് നമുക്കാർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാ ഇന്ത് ചെയ്യപ്പെടാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അടുത്ത പറയുന്നത്, മാംസമോ ഒന്നിനും ഉപകരിക്കുന്നില്ല. അതല്ല നമ്മുടെ വിഷയം. അടുത്ത വാക്യമാണ്, എന്താണ് ഈ ആത്മാവ് നമ്മുടെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കമോൺ, വാട്ട് ഈസ് സ്പിരിറ്റ്? എന്താ ഈ ആത്മാവ്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം.
ദൈവാത്മാവ് എന്നോട് അൽസൂരി വരെ പോകാൻ പറഞ്ഞു. ദൈവാത്മാവ് എന്നോട് അൽസൂരി പോകണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ദൈവാത്മാവിനെ എന്നാണ് നമുക്ക് കൂടുതൽ പരിചയം.
പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനമാണ് എന്ത്? ആത്മാവും ജീവനും. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം വചനത്തിന്റെ കാര്യം ആത്മാവിനെ സംബന്ധിച്ച് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ആത്മാവ് എന്ന് പറയുന്നത് വചനമാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് യു ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ദ വേർഡ്, എത്രയധികം നിങ്ങൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്, പത്രോസിന്റെ ലേഖനത്തിലാണെന്ന് അല്ലെ, 1 പത്രോസിലാകുന്നു, നമുക്ക് ഇടുന്ന ബീജത്താല്ല കെടാത്തതിനാലും ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ ജനിച്ചിരിക്കുന്നു. പുതുസൃഷ്ടിയാകുന്നത് പരിശുദ്ധാത്മാവാകുന്ന വചനത്തിന്റെ ക്രിയയിലൂടെയാ. ദ വേർഡ് ഈസ് എ സീഡ്, അതൊരു ബീജമാണ്. പ്രിയമുള്ളവരെ, ഈ പുൽപ്പിറ്റുകളിൽ പ്രസംഗിക്കപ്പെട്ട വചനങ്ങൾ ബീജമാണ്. നിന്റെ ഉള്ളിൽ പുതുസൃഷ്ടി നടക്കാൻ ദൈവം കൊണ്ടുവന്ന ബീജമാണത്.
യെസ്,
അതിനോടുള്ളതിന്റെ പരമാർത്ഥതയില്ലായ്മയാ നിനക്കിത് മറിഞ്ഞിരിക്കുന്നതും മറ്റൊരു സഹോദരനത് വെളിപ്പെട്ട് കിട്ടുന്നതിനും കാരണം. ആൻഡ് ഫൈനലി, when you stand before the judgment seat, it ultimately prove your honesty and your dishonesty.
ഇവിടെ നമുക്ക് തകരാനായിട്ട് ദൈവം ഒരു ജീവിതം തന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ്യ.
ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനമാണ് ജീവൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന്റെ അകത്താണ് ആത്മാവും ജീവനും ഇരിക്കുന്നത്. സോ ദ വേർഡ്, മൈ വേർഡ്, ഇറ്റ് ക്രിയേറ്റ്സ്.
നിങ്ങൾക്ക് ഒരു പുതുസൃഷ്ടിയാകാൻ അടുത്ത വഴി എന്താണെന്നറിയോ? 4-ാമത്തെ വഴി, ദൈവത്തിന്റെ വചനം. ഇപ്പൊ ഇരുന്ന് കേൾക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ വചനം എന്ന് മറ്റേ പുള്ളി പറഞ്ഞതല്ലേ, നീ ഇനിയും മരണം പ്രസംഗിക്കണം, ഞങ്ങൾ കേൾക്കാം. ഇന്നാരാ പ്രസംഗിക്കുന്നേ എന്നുള്ളതല്ല വിഷയം. ഈ വചനം ഒരു ബീജമായി തീരണമെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ, ഈ വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കണം. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം ഉത്സാഹിപ്പിച്ച ഒരു കാര്യം, വേർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ കണ്ടു, എനിക്കൊരു വെളിപ്പാട് തന്നു. അതെനിക്കൊരു വെളിപ്പാടായിട്ട് തന്നെയാ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആറ്റം, അതൊരു സബ്സ്റ്റൻസ്, അതൊരു ഒരു ഒരു വസ്തു. ആ വസ്തു ആറ്റം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആറ്റങ്ങൾ വിഭജിച്ച് അവസാനം അത് എനർജി മാത്രമായി തീരുന്നതാണ് ആറ്റം ബോംബിന്റെ സൃഷ്ടിയായിത്തീരുന്നത്. അപ്പം ഒരു വസ്തുവിനെ ഡിവൈഡ് ചെയ്ത് എനർജി മാത്രമായിട്ട് അവശേഷിപ്പിക്കുന്ന ഒരു പ്രതിഭാസം. അപ്പൊ അദ്ദേഹം എനിക്ക് തന്ന ഒരു ഇൻസൈറ്റ് ഇതാ, ഒരു വസ്തുവിനെ നിങ്ങൾ വിഭജിച്ച് എനർജി ആക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം ശാസ്ത്രത്തിന്റെ ഒരു ഉത്തരം, ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. എനർജിയെ നിങ്ങൾക്ക് വസ്തുവാക്കാൻ, വസ്തുവിനെ വിഭജിച്ച് എനർജി ആക്കാമെങ്കിൽ എനർജിയെ നിങ്ങൾക്ക് വസ്തുവാക്കാൻ കഴിയണം. അദ്ദേഹം ഉൽപ്പത്തി പുസ്തകമാണ് ആ വിഷയത്തിൽ പഠിപ്പിച്ചത്. അദ്ദേഹം പറയാണ്, എനർജിയെ വസ്തുവിനെ വിഭജിച്ച് എനർജി ആക്കാമെങ്കിൽ എനർജിയെ വസ്തുവാക്കാൻ കഴിയും. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ശബ്ദം എനർജിയാ. എനർജിയുടെ വസ്തു ഉണ്ടായി, സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി, ഭൂമിയുണ്ടായി. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച തന്റെ എനർജിയിൽ നിന്നും ഓരോ മെറ്റീരിയൽസിനെ കർത്താവ് സ്ഥാപിച്ചു. പ്രിയമുള്ളവരെ, വസ്തുക്കളെ ഡിവൈഡ് ചെയ്ത് എനർജി ഉണ്ടാക്കാൻ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം എനർജിയിൽ നിന്ന് വസ്തുവിനെ കണ്ടുപിടി ഉണ്ടാക്കാൻ കഴിയുന്ന അത്ഭുത പ്രവൃത്തി കർത്താവ് ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുക അവന്റെ വചനത്താൽ.
His word create matter. His word ആണ്
അവന്റെ വചനമാണ് അവന്റെ എനർജി എന്ന് പറയുന്നത്.
ശബ്ദം എനർജിയാ.
യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ ഈ വാക്ക് കുറച്ചുകൂടെ യേശുവിന്റെ ഭാഷയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. 5:25, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. John 5:25, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ മനുഷ്യപുത്രന്റെ ശബ്ദം, സൗണ്ട് എനർജി, ആ എനർജി കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഹല്ലേലൂയ.
ശബ്ദത്താൽ, ശബ്ദമാകുന്ന എനർജിയാൽ ദൈവം മാറ്ററിനെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ശബ്ദത്താൽ ദൈവം ഭക്തനിൽ പുതിയ സൃഷ്ടി നടത്തുന്നു. His sound energy, അവന്റെ ശബ്ദത്തിൽ. ഓ, ദൈവത്തിന്റെ വചനം അവന്റെ ശബ്ദമാ. പ്രിയുള്ളവരെ, ഇവിടെ ശിവസഹോദരനോ വിനോയ് സഹോദരനോ ഞാനോ മറ്റേതെങ്കിലും സഹോദരനോ ഞങ്ങളുടേതായ ബലഹീനതയിൽ പറയുന്ന ദൈവവചനത്തിന്റെ ആ ശബ്ദത്തിൽ മടങ്ങിയിരിക്കുന്ന എനർജി ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച അതേ ശബ്ദത്തിലെ എനർജി തന്നെയാണെന്ന് നിങ്ങൾ പാവപ്പെട്ടവരായി ഞങ്ങളെ നോക്കിയിട്ട് അവിശ്വസിച്ചു പോകരുത്.
That same energy is working here also.
ഈ പുൽപ്പിറ്റിലും അതേ എനർജിയാണ് പ്രിയമുള്ളവരെ, അതേ എനർജിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്.
സ്തോത്രം.
Yes. And when you honor the word like that, ആ വചനത്തെ അതുപോലെ നിങ്ങൾ ഓണർ ചെയ്താൽ
ആ വചനം നിങ്ങളെ ജീവിപ്പിക്കും. എന്റെ വചനം അത്രേ ആത്മാവും ജീവനുമായിരിക്കും.
യെസ്.
പുതുസൃഷ്ടിക്ക് 4-ാമത്തെ വഴി, ദൈവവചനത്തെ ശ്രദ്ധയോടെ കൈക്കൊള്ളുക. ദൈവത്തിന്റെ ശബ്ദം. അതുകൊണ്ടാണ് നമ്മളെ ഈ തെസ്സലോനിക്കിലേ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീര നാദം, സൗണ്ടാ. പ്രധാന ദൂതന്റെ ശബ്ദം സൗണ്ടാ, കാഹള നാദം. ആ ശബ്ദത്തിൽ എന്ത് ചെയ്യും? മരിച്ചവർ ഉയർത്തെ നൽകും, പിന്നീട് ജീവനോടെ ശേഷിക്കുന്നവർ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വരുന്ന എനർജി കൊണ്ട് ജഡമാംസമുള്ള ഒരു മനുഷ്യൻ ആത്മരൂപിയായ ശബ്ദം കൊണ്ട് മാറുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകല മാത്രനെയും തന്റെ സൗണ്ട് എനർജി കൊണ്ട് വിളിച്ചു വരുത്തി. അതേ ദൈവമാണ് തന്റെ വചനത്തിന്റെ ശബ്ദം കൊണ്ട് നിന്നിൽ ഒരു പുതുസൃഷ്ടി നടത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ ഡിവൈൻ വർക്ക്. ആ ആത്മാവ് യേശുക്രിസ്തുവുമായി ചേർന്ന് ഒരാത്മാവായി തീരുന്നിരിക്കുന്ന പുതുമനുഷ്യൻ എന്നിൽ ഉള്ളത് കൊണ്ട് ആ പുതുമനുഷ്യനാണ് കർത്താവിന് വേണ്ടി ദാഹിക്കാൻ നിരന്തരം കഴിയുന്നത്. ഞാൻ എന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നില്ല, അതിനുള്ള സമയമില്ല. എബ്രായ ലേഖനം 11:6 വായിക്കുന്നുണ്ട്, അവന്റെ ശക്തിയുള്ള വചനത്താൽ അവൻ സകലത്തെയും വഹിക്കുന്നു. ഹിസ് വേർഡ്, ഹിസ് സൗണ്ട്, അവന്റെ വചനം. എന്ന് പറയുള്ളവരെ, ഈ ലാസ്റ്റ് ടൈമിൽ നാം എൻ ടൈംസ് എന്ന് വിശ്വസിക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് കർത്താവ് എന്നിൽ ഒരു പുതുക്കം ഉണ്ടാകുന്നത്? ഹൗ ക്യാൻ ഐ ബി എ ന്യൂ പേഴ്സൺ? കുറെ കൂടെ മാറ്റത്തിന് വിധേയപ്പെടുന്ന ഒരു വ്യക്തിക്കപ്പുറം, ടേസ്റ്റുകൾ മാറുന്ന ഒരു വ്യക്തിക്കപ്പുറം, പെരുമാറ്റങ്ങൾ പ്രകൃതവും മാറ്റുന്ന ഒരു വ്യക്തിക്കപ്പുറം, ആന്തരികമായി എന്റെ ഉള്ളിൽ ഒരു പുതുമനുഷ്യൻ ഉണ്ടാകണം. എനിക്ക് അകത്ത് ഒരു വ്യത്യസ്തനായിരിക്കണം, വിഭിന്നനായി നിൽക്കണം. എന്റെ ഉള്ളം കൊണ്ട് തന്നെ എനിക്ക് പാപത്തോട് എനിക്ക് വേറിട്ട് നിൽക്കണം. എന്റെ അകത്ത് തന്നെ എനിക്കൊരു പ്രമാണം ലഭിക്കണം. എന്റെ ഉള്ളിൽ തന്നെ ഞാൻ അതിനോട് വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. വിതിൻ മീ ഐ ഫൗണ്ട് എ ലോ. എന്റെ ഉള്ളിൽ തന്നെ ഞാനൊരു പ്രമാണം കണ്ടെത്തുന്നു. പുതുസൃഷ്ടിയുടെ പ്രത്യേകത എന്താ പറയുള്ളവരെ? You find a law within you. നിന്നിൽ തന്നെ, അകത്തു തന്നെ നിനക്ക് അതിനോട് വിഭിന്നനായി നിൽപ്പാൻ കഴിയും. നിന്റെ അകത്തു തന്നെ നീ അതിനോട് വേറിട്ടവനായി തീരാൻ കഴിയും. അകത്തു തന്നെ നിനക്കൊരു പുതുക്കം, ഉള്ളിൽ നിന്ന് നിനക്കൊരു പുതുക്കം പുറത്തോട്ട് വരിക ചെയ്യുന്നു. അകത്ത്, അതാ ഉൾനട്ട വചനം. യാക്കോബ് 1:21 പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഉൾനട്ടിരിക്കുന്ന വചനം, ഉൾനട്ട ഒരു പ്രവൃത്തി, ഉൾനട്ട ഒരു പ്രകൃതം എന്നിൽ പറയണം. പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ കൊണ്ടുവരുന്ന മാറ്റവും ഉറ്റവരുടെ മരണം കൊണ്ടുവരുന്ന മാറ്റവും മറ്റേതെങ്കിലും തരത്തിൽ വരുന്ന മാറ്റവും നിന്റെ ജീവിതത്തിൽ കാര്യങ്ങളെ ഉൾനടണമെന്ന് നിർബന്ധമില്ല. ബട്ട് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ് ഉൾനടുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അകത്ത് തന്നെ എനിക്കൊരു വിമുഖത ഈ ലോകത്തോട്, ഉള്ളിൽ തന്നെ എനിക്കൊരു വേർപാട്, ഉള്ളിൽ തന്നെ ഞാൻ വിഭിന്നനായിരിക്കുക. എന്റെ ഉള്ളിൽ നിന്ന് ജീവിതം അതിന് പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥ. കാരണം എന്റെ അകത്ത് ഉൾനട്ടിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി, അകത്ത് എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവോടെ ചേർന്ന് ഒരു ഭ്രൂണമായി നിന്നിട്ട് എന്നിൽ ഒരു പുതു സൃഷ്ടി നടന്നിരിക്കുന്ന അവസ്ഥ. അതിലാണ് എനിക്ക് കർത്താവെ ഈ അവസാന കാലത്തെ കൊടുങ്കാറ്റിൽ എനിക്ക് ജയിപ്പാൻ കഴിവുള്ളവനായിത്തീരുന്നത്. ഹല്ലേലൂയ. ഈ ഒരു ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ഒരു വചനത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം, ഈ ഒരു മരണത്തിന് വേണ്ടി നമുക്ക് കുതിക്കാം. അവിടെ പുതു സൃഷ്ടികൾ നടന്നുകൊണ്ടിരിക്കും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.